ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ.
May the name of the Lord be glorified.
വളരെ യാദൃശ്ചികമായി നിങ്ങളോടൊന്നിച്ച് പിന്നെയും ദൈവവചനം ശുശ്രൂഷിപ്പാൻ ലഭിച്ച ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു.
In a sense, I am standing here unexpectedly, or my visit this time is quite unexpected.
അതുകൊണ്ടുള്ള ഒരു ഗുണം, നിങ്ങൾക്ക് രണ്ട് പ്രസംഗം കേൾക്കാനുള്ള സാവകാശമാണ് ലഭിക്കുന്നത്.
And one of the benefits of that is you can hear two languages.
എൻ്റെ വചനശുശ്രൂഷ കഴിയുമ്പോൾ നിങ്ങൾ ഒരു ഭാഷ കൂടെ പഠിച്ചിരിക്കും.
And once I finish my word ministry, probably you would have learned some words in another language too.
ഈ സഭാ കൂടിവരവ് തുടങ്ങിയിട്ട് ഒരു 60-ോ 65-ോ വർഷമായി കാണുമായിരിക്കും.
And perhaps this assembly was started 60 or 65 years ago.
എന്തിനു വേണ്ടിയാണ് ദൈവം ഈ സഭാ കൂടിവരവിടെ തുടങ്ങിയത്?
And why did the Lord start or establish this assembly testimony in this place?
ദൈവമാണ് ഈ വിളക്ക് ഇവിടെ കത്തിച്ചു വെച്ചത്.
And we should remember that it is the God and the Lord that established this assembly here and establishes this light in this place.
ലോകത്തിനെ വെളിച്ചം കൊടുക്കാനായിട്ടാണ് നാം വെളിച്ചം അല്ലെങ്കിൽ വിളക്കുകൾ കത്തിക്കുന്നത്.
And we light lamps to give light.
ഒരു കാര്യം നാം പ്രത്യേകം ഓർക്കേണ്ടത്.
And one thing that we should specially remember.
ദൈവം തന്റെ സഭകൾ ആരംഭിക്കുവാനായി വ്യക്തികളെ ഉപയോഗിക്കും.
God can perhaps use his people to establish assembly testimonies in different places.
എന്നാൽ ദൈവമാണ് സഭ ആരംഭിക്കുന്നത്.
But it is the Lord who established those churches.
എന്നാൽ അതിന് ആരംഭിക്കുവാൻ ദൈവം ഉപയോഗിച്ച ആളുകൾക്ക് ആവശ്യമായിരിക്കുന്ന കൂലി കൊടുത്തിരിക്കും.
But the Lord will certainly reward to those who are instrumental in his hands to establish his churches in this world.
നിങ്ങൾ ഇവിടെ ഒരു വീട് നിങ്ങളുടേതായ നിലയിൽ പണിയുന്നു എന്ന് സങ്കൽപ്പിക്കുക.
And just imagine that you are building a house on your own.
അപ്പോൾ നിങ്ങൾ ആൾക്കാരെ വിളിച്ച് പണി ചെയ്യിക്കും.
And you perhaps hire laborers to work in your for your house.
പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ വീട്ടിൽ താമസമാകും.
And once the work is over, you settle down in that place, in that home.
അപ്പോൾ പണിയാനായിട്ട് നിങ്ങൾ വിളിച്ചിരുന്ന ആൾക്കാരെ ഒന്ന് പറയാം, ഞങ്ങളാണ് ഈ വീട് പണിഞ്ഞത്, അതുകൊണ്ട് ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ?
And perhaps once we settle in the house, the workers who actually labor to work in that house or work to build that house, if they come and say this house belongs to us, will you agree?
ഒരിക്കലും കഴിയയില്ല.
You will never agree to that.
നാം അവരോട് പറയും, നിങ്ങൾക്ക് അതിന്റെ കൂലി തന്നിട്ടുണ്ടോ എന്ന് പറയും.
But we will say we gave you the wages for the work that you have done.
ദൈവം അനേക ദൈവമക്കളെ സഭകൾ ആരംഭിക്കുവാനായിട്ട് ഉപയോഗിക്കും.
It is the same way with the church of God. God can use many people to establish his churches.
ലോകത്തിൽ വളരെ പ്രത്യേകതയുള്ളവരാണ് നാം അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ബൈബിൾ ചാപ്പൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സഭ മറ്റ് സഭാവിഭാഗങ്ങളിൽ നിന്ന് വളരെ പ്രത്യേകതയുള്ളവരാണ്.
And the people who are gathering as assemblies or Bible chapel, they are different from other denominations.
ഞങ്ങളുടെ സ്ഥലത്ത് ബ്രദറൻ അസംബ്ലി എന്നാണ് അറിയപ്പെടുന്നത്.
In our place, assemblies like this are known as the brethren assemblies.
അതിനു മുമ്പ് സെപ്പറേറ്റിസ്റ്റ് വിയോജിതർ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്.
And many years ago we were known as separatists. That means separated from the denominations.
അതിന് ചില കാരണങ്ങളുണ്ട്.
And there are some reasons to be known like that.
അതായത് അപ്പോസ്തല പ്രവൃത്തികളുടെ 2:41
In Acts chapter 2:41
അവിടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ അവരോട് ചേർന്നു, ദൈവസഭയോട് ചേർന്നു എന്ന് വായിക്കുന്നു.
There we read that those who are saved and baptized, they separated and joined to them.
അതെ, ലോകത്തിൽ നിന്നും വേർപെട്ടവരായിരുന്നു.
And they were separated from the world.
പാപത്തിൽ നിന്ന് മാത്രമല്ല, വിശ്വാസികൾ ലോകത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കേണ്ടവരാണ്.
And the believers should not only separate themselves from sin, but they also should separate from the world.
ലോകത്തിൽ ഒരു പ്രത്യേകമായ ഐഡന്റിറ്റി സൂക്ഷിക്കുന്നവരായിരിക്കണം ദൈവമക്കൾ.
And the Lord's people should be a group of people who maintain another identity when they live in this world.
എന്താണ് നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത?
And what is the most important peculiarity of our assemblies?
നിങ്ങളുടെ സഭയുടെ തല ആര് എന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു എന്ന് ഉത്തരം പറയാൻ കഴിയുന്ന ഏക വിഭാഗം നാം മാത്രമാണ്.
There is only one group of people like assemblies like us who can say this way. If somebody asks us who is the head of your church, only we can say the Lord Jesus is the head of our church.
നിങ്ങൾ റോമൻ കത്തോലിക്ക സഭയിലേക്ക് ചെല്ലുക.
If you go to Roman Catholic church,
നിങ്ങളുടെ സഭയുടെ ഹെഡ് ആരാണെന്ന് ചോദിച്ചാൽ,
and if you ask anybody there who is the head of your church,
അവർ പറയും പോപ്പ് ആണെന്ന് പറയും.
And they will say that pope is our head.
നിങ്ങളുടെ സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ,
and if they ask them if we ask them where is your headquarters, they will say
വത്തിക്കാൻ ആണെന്ന് പറയും.
They'll say it is in Vatican.
ഇതുപോലെ ഓരോ സഭകളും പറയും.
And in the same way you can see each denomination has its head and headquarters.
എന്നാൽ നമ്മുടെ ഈ സഭയുടെ ഇവിടെയുള്ള നിങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാ?
But as far as the assemblies are concerned and assembly of this assembly is concerned, where is our headquarters?
Where is our headquarters? സ്വർഗ്ഗമാണ്.
It is in heaven.
നമുക്ക് സ്വർഗ്ഗമാണ് നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ്.
We have only heaven as our headquarters.
നമ്മുടെ സഭയുടെ ഈ സഭയുടെ തലയാരാണ്?
And who is the head of our church?
യേശു ക്രിസ്തു.
It is Jesus Christ.
വേറെ ഒരു തലയും നമുക്കില്ല.
We do not have any other head.
ഒട്ടനവധി മറ്റൊരു പ്രത്യേകത.
And there is another peculiarity of the assemblies.
നിങ്ങൾ ഈ ഡിനോമിനേഷൻസിന്റെ ആരാധനാക്രമങ്ങൾ പരിശോധിച്ചാൽ,
if you see the rules and of the denominational worship,
അവര് ഈ ബൈബിളിനോട് കൂടെ അവർ പാരമ്പര്യം കൂടെ കൂട്ടിച്ചേർക്കും.
Along with the Bible, they also have another book, that is the book of tradition they follow.
പെന്തക്കോസ്റ്റൽ സഭാവിഭാഗങ്ങൾ,
the Pentecostal group of people,
അവർ ബൈബിളിനോട് ചേർത്ത്,
along with the Bible,
അവരുടെ എക്സ്പീരിയൻസ് കൂടെ ചേർത്ത് പറയും, ഞങ്ങളുടെ അനുഭവങ്ങൾ ചേർത്ത് പറയും.
They will also add not tradition but their own experiences.
ഈ അനുഭവങ്ങളിലേക്കും ഒന്നും പോകാതെ ഈ 66 വേദപുസ്തകത്തിൽ മാത്രം വിശ്വസിക്കുന്നവരാണെന്ന്.
But we do not add our experiences to the word of God, but we only believe the 66 books of the Bible.
അതുകൊണ്ടാണ് നമുക്ക് ഒരു ഭരണഘടന പ്രത്യേകമായിട്ടില്ലാത്തത്.
That is why we do not have a centralized administration.
അതുകൊണ്ടാണ് നമുക്ക് ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പ് ഇല്ലാത്തത്.
That is why we do not have an organizational setup.
ഓരോ സ്ഥലം സഭയും അതാത് സ്ഥലത്ത് സ്വതന്ത്രമാണ്.
Each local church is independent in its own place.
അതിന് നേരിട്ട് ബന്ധമുള്ളത് യേശുക്രിസ്തുവിനോട് മാത്രമാണ്.
And it has a direct relationship with the Lord Jesus alone.
അങ്ങനെയാണ് സഭകളെ ദൈവം ഭൂമിയിൽ വെച്ചിരിക്കുന്നത്.
And that is how the Lord has planted his church in this world.
ഇനി എന്തിനു വേണ്ടിയാണ് ഈ സഭയെ ഗ്രേസ് ചാപ്പലിനെ ഇവിടെ സൂക്ഷിക്കുന്നത്?
Now I just want to ask you a question, why the Lord is keeping this assembly in this place?
അതിന് ഉത്തരം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യത്തിലുണ്ട്.
And answer to that question we see in Acts chapter 2 verse 42.
അവിടെ നാം വായിക്കുന്നത്,
there we read this way,
അവർ കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു ഉപദേശം കേട്ടു കൂട്ടായ്മ ആചരിച്ചു അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോന്നു.
They continued steadfastly in apostles' doctrine, in fellowship, in the breaking of bread and in prayers.
ഉപദേശം കേൾക്കുക,
listen to the doctrine,
കൂട്ടായ്മ ആചരിക്കുക,
enjoy the fellowship with one another,
അപ്പം നുറുക്കുക,
break bread,
പ്രാർത്ഥന കഴിക്കുക,
come together for prayer.
അവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്.
And it is used there in the present continuous sense.
തുടർമാനമായി ചെയ്യുവാൻ.
It is to be continued.
അഞ്ചാമത് ഒരു കാര്യം കൂടി ഉണ്ട്.
And there is a fifth thing that is mentioned there.
മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് അത് കാണാം.
And that we see in the gospel of Matthew, the last chapter 28 and the last verse.
സുവിശേഷം അറിയിക്കുക.
Preach the gospel.
ഈ അഞ്ച് കാര്യങ്ങളാണ്, ഈ അഞ്ച് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഗ്രേസ് ചാപ്പലിനെ കർത്താവ് ഇവിടെ വെച്ചിരിക്കുന്നത്.
And for this five purposes the Lord Jesus has established and kept this assembly in this place.
ഇതിൽ നാം പരാജയപ്പെട്ടാൽ,
and if we fail in these five areas,
അത് നാം ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടി വരും.
We each one of us will have to give an account to the Lord for that.
ഈ അഞ്ച് കാര്യങ്ങൾ 5 മണിക്കൂർ കൊണ്ട് സംസാരിക്കേണ്ടതാണ്.
And I may need 5 hours to speak this five different topics.
ഞാൻ ഈ വിഷയം എടുക്കുമ്പോൾ 5 മണിക്കൂർ, ഓരോ വിഷയത്തിനും ഓരോ മണിക്കൂറാണ് എടുക്കുന്നത്.
And when I normally take Bible study in assemblies, I spend 1 hour for each of this topic.
ഈ തിങ്കളാഴ്ച ഞങ്ങൾ ദൈവം അനുവദിച്ചാൽ ഈ തേഴ്സ്ഡേയിൽ ഇവിടെ ഒന്ന് മടങ്ങും.
And if the Lord willing, on this Thursday we are going back to India.
സാറ്റർഡേ ഏർലി മോർണിംഗിൽ ഞങ്ങൾ അവിടെ എത്തും.
And we will reach there on Saturday early morning.
അത് കഴിഞ്ഞിട്ട് മൺഡേ ഏർലി മോർണിംഗിൽ ഞാൻ ആസാമിലേക്ക്, നോർത്ത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിലേക്ക് പോവുകയാണ് ക്ലാസ് എടുക്കാനായിട്ട്.
ഓൺ ഏർലി മോർണിംഗ് ഐ ഹാവ് എ പ്രീ പ്ലാൻഡ് ബൈബിൾ ക്ലാസ്സസ് ഇൻ ദ നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ, സോ ഐ വിൽ ബി ട്രാവലിംഗ് ഓൺ മൺഡേ ഏർലി മോർണിംഗ്.
അവിടെയൊക്കെ ഓരോ മണിക്കൂറാണ് ഇതിനെടുക്കുന്നത്.
ആൻഡ് ദർ 1 hour ഇസ് അസൈൻഡ് ടു ഈച്ച് ഓഫ് ദീസ് ടോപ്പിക്.
വളരെ ഞാൻ അതുകൊണ്ട് വിശദമായി പോകാതെ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞുകൊള്ളാം.
Therefore I don't want to elaborate anything, but in brief I just want to touch upon this subject.
ഉപദേശം കേൾക്കുക.
Hear the doctrine.
വേദ ദൈവ വചനത്തിന് നാം വളരെ പ്രാധാന്യം കൊടുക്കേണ്ടവരാണ് നമ്മുടെ ജീവിതത്തിൽ.
And we should give a lot of importance to the word of God.
ഈ ലോക ജീവിതത്തിൽ നമ്മെ നേരായ വഴികൾ നടത്തുവാൻ ദൈവവചനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ.
Only the word of God can strengthen us and lead us in the right path when we live in this world.
ദൈവവചനം അനുസരിച്ച് ദൈവത്തെ സേവിക്കുവാൻ വ്യക്തികളെ തയ്യാറാക്കാനാണ് ഈ ഉപദേശം നാം പഠിക്കേണ്ടത്.
And why do we learn the doctrine? Because the Lord wants us to equip us to do his ministry in this world, for which we need to learn the doctrine.
നാം തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ,
when we look into the scriptures,
ദൈവവചനം നൽകി കൊടുക്കുവാൻ ദൈവസഭകളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായി കാണുവാനായിട്ട് കഴിയും.
And for this purpose, to teach the doctrine, the Lord has entrusted the responsibility in the local assemblies to certain people.
ഒരു കാര്യം നാം പ്രത്യേകം ഓർക്കേണ്ടത്,
one thing that we need to definitely understand,
ഈ ദൈവവചനത്തിന് മാത്രമേ അന്ധകാരപൂർണമായ ലോകത്തിൽ നമ്മെ നേരായ വഴികൾ നടത്തുവാനായിട്ട് കഴിയുകയുള്ളൂ.
In this darkened world, only the word of God can lead us in the path where there is light.
119th സങ്കീർത്തനത്തിന്റെ 105th വാക്യത്തിൽ നാം വായിക്കുന്നത്,
Psalms 119 verse 105, we read this way,
നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാദയ്ക്ക് പ്രകാശവും ആകുന്നു.
Your word is a light unto my path, lamp unto my path and a light unto my feet.
നോക്കുക, ഈ ലോകത്തിൽ നാം വയ്ക്കുന്ന ഓരോ ചുവടുകളിലും ദൈവവചനത്തിന് മാത്രമേ നമ്മെ നേരായ വഴികൾ നടത്തുവാനായി കഴിയുകയുള്ളൂ.
That tells us it is only the word of God can lead us in the right direction.
നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് നാം പ്രാധാന്യം കൊടുക്കാറുണ്ടോ?
Do we give importance for the word of God in our life?
ഞങ്ങളുടെ സ്ഥലത്തെ ഒരു ട്രാവൽ ഏജൻസിയുടെ മാനേജർ ഇടയ്ക്കൊക്കെ എന്നെ കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കുമായിരുന്നു.
In our place, there's a person who works in a travel agency. He used to ask me this question.
Brother, ഇന്ന് രാവിലെ ദൈവം എന്താണ് നിങ്ങളോട് സംസാരിച്ചത്?
Brother, what did the Lord speak to you this morning?
എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകിയത്?
What word you got from the word of God this morning to you?
നാം ദൈവവചനം വായിക്കുമ്പോൾ,
when we read the word of God,
ദൈവവചനം ധ്യാനിക്കുമ്പോൾ,
when we meditate the word of God,
ഞാൻ അത് ഇങ്ങനെ പറയട്ടെ,
and let me say that this way,
ഈ വേദപുസ്തകം വായിക്കാൻ വേണ്ടിയുള്ളതല്ല,
the word of God is not just reading.
ഇത് ധ്യാനിക്കാനുള്ളതാണ്.
ഇറ്റ് ഈസ് ഫോർ ടു മെഡിറ്റേറ്റ്.
നിങ്ങളുടെ കൈകളിൽ ന്യൂസ് പേപ്പർ ലഭിക്കും.
വി ഗെറ്റ് ന്യൂസ് പേപ്പേഴ്സ് ഇൻ അവർ ഹാൻഡ്സ്.
നാം വായിച്ചിട്ട് കളയും.
ആൻഡ് വി ജസ്റ്റ് റീഡ് ആൻഡ് വി ത്രോ ഇറ്റ്.
അതിന്റെ ഉപയോഗം കഴിഞ്ഞു.
ആൻഡ് ദ പർപ്പസ് ഓഫ് ദാറ്റ് ന്യൂസ് പേപ്പർ ഈസ് ഓവർ.
ബൈബിളിന്റെ ഉപയോഗം അങ്ങനെയല്ല.
ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് നോട്ട് ടു ബി റെഡ് ദാറ്റ് വേ.
അത് ധ്യാനിക്കാനുള്ളതാണ്.
ദാറ്റ് ഈസ് ഗിവൺ ഇൻ അവർ ഹാൻഡ്സ് ഫോർ അസ് ടു മെഡിറ്റേറ്റ് ഓൺ ഇറ്റ്.
നാം ദൈവവചനം ധ്യാനിക്കുമ്പോൾ,
ആൻഡ് വെൻ വി മെഡിറ്റേറ്റ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്,
ദൈവം നമ്മോട് സംസാരിക്കും.
ഗോഡ് വിൽ സ്റ്റാർട്ട് സ്പീക്കിംഗ് ടു അവർ ഹാർട്ട്സ്.
ഇന്ന് രാവിലെ ദൈവം നിങ്ങളോട് സംസാരിച്ചോ?
ആൻഡ് ഡിഡ് ഗോഡ് സ്പീക്ക് ടു യു ദിസ് മോർണിംഗ്?
എന്തായിരുന്നു ദൈവം നിങ്ങളോട് സംസാരിച്ചത്?
ആൻഡ് ഇഫ് ദ ലോർഡ് സ്പോക്ക് ടു യു ദിസ് മോർണിംഗ് ത്രൂ ഹിസ് വേർഡ്, വാട്ട് ഡിഡ് ദ ലോർഡ് സ്പീക്ക് ടു യു ദിസ് മോർണിംഗ്?
ഇന്ന് രാവിലെ പുതുതായിട്ട് എന്തെങ്കിലും കാര്യം നിങ്ങൾ ദൈവവചനത്തിൽ നിന്ന് പഠിച്ചോ?
Is there anything new that you thought of this morning from the word of God?
നിങ്ങൾ അനുസരിക്കേണ്ട ഏതെങ്കിലും കാര്യങ്ങളെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ബോധ്യപ്പെടുത്തിയോ?
Is there anything the word of the spirit of God has confirmed in your heart that you need to follow?
നിങ്ങൾ മാതൃകയാക്കേണ്ട കാര്യങ്ങൾ വല്ലതും ദൈവവചനത്തിൽ നമുക്ക് ഇന്ന് കിട്ടിയോ?
Is there anything that we need to keep as an example that we received from the word of God?
ഒഴിവാക്കേണ്ട ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് ദൈവാത്മാവ് ബോധ്യം തന്നോ?
Is there anything the Lord's word has made us aware or conscious of that we need to apply in our lives?
ഉപേക്ഷിക്കേണ്ട ഏതെങ്കിലും പാപത്തെക്കുറിച്ച് ദൈവം ബോധ്യപ്പെടുത്തി തന്നോ?
Is there any sin that the Lord has made us confirmed to us?
ഇത് ദൈവവചന ധ്യാനത്തിലൂടെ മാത്രമേ ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാനായി കഴിയുകയുള്ളൂ.
Only through the meditation of the word of God, God can speak to our hearts.
ദൈവം നേരിട്ട് വന്ന് നമ്മോട് ആരോട് സംസാരിക്കുന്നില്ല.
God is not going to come in person and going to talk to us.
ദൈവം സംസാരിക്കുന്നത് ഈ ദൈവവചനത്തിലൂടെയാണ്.
And the Lord is going to speak to each one of us through his word.
നാം ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്ന പ്രാധാന്യം എത്രത്തോളമുണ്ട്?
So that tells us that we need to give a lot of importance for the word of God in our lives.
ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നാം ദൈവത്തിൽ കൂടുതൽ ആശ്രയം വയ്ക്കുന്നവരായി തീരും.
And when we really meditate on the word of God, that will prompt us to trust him more and more.
ലോകം നമ്മെ ഏറ്റവും വലിയ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്.
And the world is leading us in a wrong destructive path.
പിശാചിന്റെ കൈകളിലാണ് ഇന്നത്തെ ലോകം.
And the world is in the hands of Satan.
ഞങ്ങളുടെ രാജ്യത്തെ ഈ അടുത്ത സമയത്തുണ്ടായ ഒന്ന് രണ്ട് നിയമങ്ങൾ ഉണ്ടായി.
And there are a couple of laws that were passed in our land.
ഒരു പുരുഷനെ മറ്റൊരു പുരുഷനെ കല്യാണം കഴിക്കാം.
And one man can marry another woman who is the wife of another husband.
ഒരുപക്ഷെ ആ നിയമങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കാം.
Perhaps you may have such laws here.
ബൈബിൾ അതിനെ പറയുന്നത് സോദോമ്യ പാപം എന്നാണ്.
But the word of God tells us that is the sin of Sodom.
അത് മാത്രമല്ല, കുടുംബജീവിതം നയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക്,
not only that, those who lead family life,
ഭാര്യയ്ക്ക് ഇഷ്ടമായ നിലയിൽ അന്യ പുരുഷന്മാരോട് ഒന്നിച്ചുപോയി താമസിക്കാനുള്ള സ്വാതന്ത്ര്യം
ദ സുപ്രീം കോർട്ട് ഹാസ് ഗ്രാന്റഡ് ദ പെർമിഷൻ ഫോർ ദ വൈഫ്സ് ടു ഗോ ആൻഡ് സ്റ്റേ വിത്ത് ഹൂവർ ദേ വുഡ് ലൈക്ക് ടു
ഭർത്താവിന് ഇഷ്ടമായ സ്ത്രീയോട് പോകാം
ആൻഡ് ഇൻ ദ സെയിം വേ ദ ഹസ്ബൻഡ് ഓൾസോ കാൻ ഗോ ആൻഡ് ലിവ് വെയർഎവർ ഹി വാണ്ട്സ് ടു
നോക്കുക ലോകം പോകുന്നത് എങ്ങോട്ടാണ്
സോ ഓൾ ദീസ് കൈൻഡ്സ് ഓഫ് ലോസ് ആർ ബീയിങ് പാസ്ഡ് ഇൻ മെനി കൺട്രീസ് നോട്ട് ഓൺലി ഹിയർ
റോമൻ സാമ്രാജ്യത്തെ കുറിച്ച് നാം വായിച്ചിട്ടുണ്ട്
ആൻഡ് ഇഫ് വി വുഡ് ഹാവ് പെർഹാപ്സ് റെഡ് അബൌട്ട് ദ റോമൻ എംപയർ
റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയെ കുറിച്ച് പ്രസിദ്ധ എഴുത്തുകാരനായ സെനക്ക ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്
ആൻഡ് ദേർ ഇസ് എ ഗ്രേറ്റ് ഫേമസ് റൈറ്റർ ഹൂ റോട്ട് അബൌട്ട് the failure of Roman Empire
they married to be divorced and divorced to be married ennaanu
they married to be divorced and divorced to be married
adu adukonde kudumbathe thagarthu
and whereby they could destroy the families
adodu kuda samuhathe thagarthu
and through that they could destroy the society
sabagale thagarthu
through that they could destroy the churches
rajyathe thagarthu
and they could ultimately destroy the country
adhe devamakkale thagarkuvan
in order to destroy the people of God
logathinte niyamangalella maatti marikkiyana
and they are all changing the laws of this world
ivada namukku endu cheyyanayi kaliyum
what we can actually do in such a situation
supreme court yude theervanathinethire poguvan namukku kaliyathilla
we do not have the strength to fight against the rules of the supreme court
ee devayathinethilekku poguga
we can only go back to the word of God
idu dhyanikkuka
meditate on this
idil nilanunnu poguga
and continue in that
ee nilayil maatrame നമുക്ക് പോകുവാൻ കഴിയുള്ളൂ
only in that way we can live in this world
നോക്കുക നമ്മുടെ ചിന്താഗതികളെയും നമ്മുടെ ജീവിത ശൈലിയെയും രൂപാന്തരപ്പെടുത്തുവാൻ ആധുനികമായ ലോകത്തിൽ ഈ ഇന്നത്തെ മീഡിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് മീഡിയ
ഓ ദ മീഡിയ ഹാസ് ഗോട്ട് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് in changing our lives in this period of time
adhe nirnayagamaya swadhinam chelthuvan media ke kanjittundu
the media the social media could play a big role in changing and shaping our lives
innathe kaalathu njan endu udukkanam endu kazhikkanam ennu njan alla theermanikkunnathu
in this time and age of our time it is not we actually decide what we should wear and what we should eat
advertisement aanu parasyangalaanu
it is the advertisements that we see in the social media that prompts us to in that direction
adhe aneka kunjungal parayarundu madavidakkalodu
and many children tell this to their parents
avaru advertisement kaanumbol
when they see the advertisement
ee dress enikku vedichu tharanam
and the children will say I want that dress
adu vishwasiki chernayano illayo nu avarku arinjukooda
they do not know whether that is good for a believer or not
pakshe avaru swadhinikkapidugeyanu
but they are being influenced by the social media
ee madhyamangalude maasmara shaktiyilana logam jeevikkunnathu
and the world is under the influence of the social media today
manushya hrudayangale tetti ിൽ ലോകം വിജയിച്ചിരിക്കുന്നു
and the lord has succeeded in changing the hearts of men and women
ധാർമ്മിക മൂല്യങ്ങൾക്ക് വിലയില്ല എന്ന് നമ്മെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു
and the media is teaching us that there is no value moral value anymore in this world
പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ ദൈവവചനത്തിലേക്ക് നമുക്ക് മടങ്ങാം
the only solution for that is we need to get back to the word of god
രാവിലെ നാം എഴുന്നേൽക്കുമ്പോൾ
when we rise up in the morning
മറ്റാരോടും സംസാരിക്കുന്നതിനു മുമ്പ്
before we talk to anybody else
നമുക്ക് ദൈവത്തോട് സംസാരിക്കണം
we need to talk to god
mattarum samsarikkunnu munpu kartavu nammodu samsarikkanam
before anyone else talk to us the lord should speak to us
raathriyil uranguvanayi pogumbol
when we go to bed in the evening
avasaanatha sambhashanam yesu christuvumayittayirikkanam
the final conversation should be with the lord jesus
anganeyengil maatrame oru vishwasikku seriyaya vazhiyil poguvanayi kazhiyullu
only in that way a believer can walk in the right path
njan aa bhagam anganeyengil avasaanippikkatte
and I just want to conclude that first part in that way
randamathe kaaryam kootayimeyanu
And the second thing that we see in Acts chapter 2 verse 42 is fellowship.
ഒരു പാട് കാര്യങ്ങൾ നിങ്ങൾ കൂട്ടായ്മയിൽ മാതൃകയാണ് എന്ന് ഞാൻ കരുതുന്നു.
And I believe that you are an example in so many ways in the aspect of fellowship.
ഒരിക്കൽ ഉന്നതനായ ഒരു ശാസ്ത്രജ്ഞൻ ഇങ്ങനെ പറയുകയുണ്ടായി ഹൈന്ദവനാണ് അദ്ദേഹം.
There is a Hindu not a Christian a Hindu scientist once he told this way.
കൂട്ടായ്മ എന്ന വാക്ക് ലോകത്തിന് സംഭാവന ചെയ്തത് ബൈബിൾ ആണെന്നാണ്.
He said that it is the Bible that gave this word fellowship to the world
kootayam ennulla vaakku logathinu sambhavana cheythathu bible aanu
it is the word fellowship is gifted to the world by the bible
onnu yohannan 1:7 nam inganeyanu vaayikkunathu
in 1st john chapter 1 verse 7 we read this way
avan velichathil irikkunathu pole nam velichathil nadakkunuvengil namukku thammil kootayame undu
as he is in the light if we walk in the light we will have fellowship with each other
ee kootayam enna vaakku vyapakamayirikkunna aashayam ulladana
and the word fellowship has a wide meaning
ഞങ്ങളുടെ സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒരാൾ വന്ന് കർത്തൃമേശയിൽ സംബന്ധിച്ചില്ല എങ്കിൽ ആ ആൾ ഇന്ന് കൂട്ടായ്മയിൽ സംബന്ധിച്ചില്ല എന്ന് പറയും.
ഇൻ അവർ പ്ലേസ് ഇഫ് എ ബ്രദർ ഹു ഇസ് റെഗുലർലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ് ഹി ഡസന്റ് പാർട്ടിസിപ്പേറ്റ് ആൻഡ് കീപ് ഹിംസെൽഫ് സെപ്പറേറ്റ് it we normally say that he is not in fellowship on that day.
Our missionary ഞങ്ങളെ സന്ദർശിച്ചു.
A missionary came to our place once.
അല്ലെ എന്റെ വീട് സന്ദർശിച്ചു.
Or imagine that he came to my house.
ഞാൻ അദ്ദേഹത്തിന് ഒരു കൂട്ടായ്മ കൊടുത്തു.
And suppose I give him a fellowship.
ഇതിനെല്ലാം വ്യത്യസ്തമായ അർത്ഥമാണുള്ളത്.
This all have got different meanings.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് വ്യാപകമായ ആശയമുള്ള ഒരു വാക്കാണ് കൂട്ടായ്മ എന്നുള്ളത്.
That is why I mentioned that the word fellowship has got a wide meaning.
ക്രിസ്തീയ കൂട്ടായ്മ വളരെ ആഴമേറിയതാണ്.
The Christian fellowship is so deep.
ലൗകിക കൂട്ടായ്മയേക്കാൾ വളരെ മാധുര്യമേറിയതാണ്.
And it is more sweeter than the worldly fellowship.
അതെ, പരസ്പരമുള്ള പങ്കിടലിനെയാണ് അത് കാണിക്കുന്നത്.
ഇറ്റ് ഈസ് ഷോയിങ് അവർ മ്യൂച്വൽ പാർട്ടിസിപ്പേഷൻ ഇൻ കോമൺ തിങ്സ്.
ക്രിസ്തീയ കൂട്ടായ്മ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിക്കുന്നതാണ്.
A Christian fellowship affects all walks of life.
ഒരു കാര്യം നാം ഓർക്കണം.
One thing we should remember.
നമ്മുടെ കൂട്ടായ്മയുടെ പ്രത്യേകത എന്താണ്?
What is the peculiarity of our fellowship?
ഒന്ന്, എല്ലാവരും നാം ഒരു പിതാവിൽ നിന്ന് ജനിച്ചവരാണ്.
One of the peculiarities is this: we all are born of one father.
ഒരേ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്.
Second, we all are bought with one price. For the same price.
ഒരു ശരീരത്തിലെ അംഗങ്ങളാണ്.
We all are members of one body.
ഒരു ആത്മാവിനാൽ നമ്മെ പരിശീലിപ്പിച്ചതാണ്.
And it is one spirit that leads all of us.
ഒരു പാതയിൽ നാം നടക്കുന്നവരാണ്.
It is in one path that we all are directed to walk.
ഒരേ അവകാശികളാണ്.
We all are the members of same inheritance.
ഇതിന്റെ ഒന്നും റഫറൻസിലേക്ക് ഞാൻ പോയില്ല.
I'm not going to the references to these points.
ഇതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം.
And this is the relationship that I have with you and you have with me.
എന്റെ വീട്ടിൽ നിന്ന് ഞാൻ മാത്രമാണ് വിശ്വാസ ഇതിലെ വിശ്വാസത്തിലേക്ക് വന്നത്.
From my family, I was the only person who came out of the denomination into faith.
അനേക വർഷങ്ങൾക്ക് ശേഷം എന്റെ ഏറ്റവും ഇളയ അനുജനും വന്നു.
After many years, one of my younger brothers also followed me and came to Christ.
ഞങ്ങൾ ഗൾഫിൽ താമസിക്കുമ്പോൾ,
and when we were living in Middle East,
ഞങ്ങൾ ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുന്ന സന്ദർഭത്തിൽ,
and when we were living as bachelors,
ധാരാളം നമ്മുടെ വിശ്വാസികൾ ജോലി അന്വേഷിച്ച് ഗൾഫിലേക്ക് വരും.
And many people from India come to the Middle East in search of job.
ഞങ്ങൾ അവരെ കൊണ്ടുവന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ താമസിപ്പിക്കും.
And when believers come, we go and bring them and accommodate them in our houses.
ഞങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കും.
And we give them food.
അവർക്ക് ഒരു ജോലി കിട്ടുമ്പോൾ അവരെ വിടും.
And when they get a job, we send them off.
അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സഹോദരൻ ജോലി അന്വേഷിച്ചു വന്നു.
And in that way, one brother one day came to the place where we are living in.
ആ സമയത്ത്
in search of a job.
ആ സമയത്ത് ഏതാണ്ട് ഞാൻ താമസിക്കുന്നത് 130 കിലോമീറ്റർ ദൂരത്തിലാണ് എന്റെ ജ്യേഷ്ഠൻ ജോലി ചെയ്യുന്നത്.
And my brother was working about 130 kilometers away from the place where I lived at that time.
അദ്ദേഹം ഒരു ബാങ്ക് ഓഫീസർ ആയിട്ട് ജോലി ചെയ്യുന്ന ആളാണ്.
He works as a bank officer.
ഞാൻ അദ്ദേഹത്തെ എന്റെ ജ്യേഷ്ഠനെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ബാങ്കിൽ എങ്ങാനും വല്ല വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചു.
So I called my brother and asked, is there any vacancy in your bank for this brother who came from India?
അപ്പോൾ എന്നോട് ചോദിച്ചു, ആർക്ക് വേണ്ടിയാണ് എന്ന് ചോദിച്ചു.
So he asked me, for whom you are asking this?
ഞാൻ പറഞ്ഞു, എന്റെ ഞങ്ങളുടെ സഭയിലുള്ള ഒരു സഹോദരൻ, ഞങ്ങളുടെ സഹോദരൻ വന്നിട്ടുണ്ട്.
So I told him that this one brother came from India into our assembly.
അപ്പോൾ എന്റെ ബ്രദർ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്.
So my brother told me this way.
ഈ ബ്രദർകാർക്ക് ചില പ്രത്യേകതകളുണ്ട്.
The brethren people have got some peculiarities.
ഒരാള് റോഡിൽ അങ്ങനെ ഇങ്ങനെ വീണ് കിടക്കുന്ന കണ്ടാൽ,
if they see somebody is lying there on the floor somewhere,
കാലോട്ട് ഇങ്ങനെ തട്ടിയിട്ട് നോക്കും.
They will just kick them and they ask,
ആളിനെ കാണുമ്പോൾ ബ്രദറാണോ എന്ന് നോക്കും.
And they will ask him, are you a brother?
ആ ബ്രദറാണെന്ന് എടുത്തുകൊണ്ട് പോകും.
And if he is a brother, they will show a lot of affection.
മറ്റാരെങ്കിലും ആണെങ്കിൽ ഇട്ടിട്ട് മുക്കളയും.
So my brother, who is not a believer, he said, if you see somebody else of another denomination, perhaps you may not pay much attention to his needs.
അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു.
So I told my brother this way.
ഒരു കാര്യം ചെയ്യുക.
Do one thing.
ഇങ്ങനെ കിടക്കുന്ന ഒരാളെ ഒന്ന് തട്ടി നോക്കുക.
And if you see somebody like this, you just watch him.
എന്നിട്ട് അദ്ദേഹം മർത്തോമക്കാരനാണെങ്കിൽ
And this my brother is still in denomination, and I said, if he belongs to your denomination, you take him and give him a job.
അപ്പോൾ നമ്മളെ എപ്പോഴും കാണുന്നത് നമ്മുടെ സഹോദരന്മാരെ സഹായിക്കുന്നവരാണെന്നാണ്.
So people outside see us as the people who help our brothers and sisters each other.
അതെ, നമ്മൾ മറ്റുള്ളവരുടെ അവർക്ക് വേണ്ടി ജോലി അന്വേഷിക്കും.
And we may perhaps work for or inquire jobs for others in our assembly.
അവർക്ക് താമസിക്കാനും സ്ഥലം കൊടുക്കും.
If they need accommodation, we try to accommodate them along with us.
അതെ, അവർക്ക് ആഹാരം കൊടുക്കും.
We have no hesitation to provide food for them.
എന്താണ് അതിന് കാരണം?
Why do we do all this?
ഒരു പിതാവിൽ നിന്ന് ജനിച്ച ജനിച്ചവരാണ്
ബിക്കോസ് വി ആർ ഓൾ ബോൺ ഓഫ് വൺ ഫാദർ
അതെ ഒരു ശരീരത്തിലെ അവയവങ്ങളാണ്
ബിക്കോസ് വി ആർ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ സെയിം ബോഡി
അതെ ഒരേ പാതയിലൂടെ നടക്കുന്നവരാണ്
ബിക്കോസ് വി ആർ ഓൾ വാക്കിംഗ് ഇൻ ദ സെയിം പാത്ത്
അതെ ഒരേ അവകാശികളാണ്
വി ഓൾ ഹാവ് എ കോമൺ ഇൻഹെറിറ്റൻസ്
നമുക്ക് എല്ലാവർക്കും ഒരു വില കൊടുത്താണ് കർത്താവ് വാങ്ങിയത്
ആൻഡ് ദ ലോർഡ് പെയ്ഡ് വൺ പ്രൈസ് ഫോർ ഓൾ ഓഫ് us
ഈ നിലയിലുള്ള ബന്ധമാണ് നമുക്കുള്ളത്
ആൻഡ് ദിസ് ഈസ് ദ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ദാറ്റ് വി ഹാവ് വിത്ത് വൺ അനദർ
ഒരു വിശ്വാസിക്ക് ആരോട് കൂട്ടായ്മ ഉണ്ടാകാം ആരോട് കൂട്ടായ്മ ഉണ്ടായിക്കൂടാ
also we need to consider a believer can have fellowship with whom and he cannot have fellowship with whom
ഒന്ന് യോഹന്നാൻ 1:3 വായിക്കുന്നു
in 1 john chapter 1 verse 3 we read this way
പിതാവിനോടും പുത്രനോടും നമുക്ക് കൂട്ടായ്മയുണ്ട്
we have fellowship with the father and the son
1 Corinthians 1:9 വായിക്കുന്നു
1 Corinthians chapter 1 verse 9 we read this way
യേശുക്രിസ്തുവിനോട് നമുക്ക് കൂട്ടായ്മയുണ്ട്
we have fellowship with Christ Jesus
1 Corinthians 1:3 വാക്യങ്ങളിൽ
in 1 Corinthians chapter 1 verse 3 and 7
സഹവിശ്വാസികളോട് നമുക്ക് കൂട്ടായ്മയുണ്ട്
it's written that we have fellowship with our brothers and sisters
അത് വിശദീകരിക്കാൻ എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വിടട്ടെ
I just want to mention that way and proceed further
ഇനി ആരോട് കൂട്ടായ്മ പാടില്ല
and we should now I want to ask you with whom we should not have fellowship
1 Corinthians 10:16-20 vaakyangal vaichal
1 Corinthians chapter 16 verse 16 to 20
avada bhoodangalodu namukku kootayma paadilla
it is written that we should not have fellowship with the demons
Ephesians lekhanam 5th adhyayathile 11th vaakyathil vaichal
in Ephesians chapter 6 verse 15
irutinte pravruthigalodu namukku kootayma paadilla
we should not have fellowship with the works of darkness
endana irutinte pravruthigal
what are the works of darkness
nisha clubs
night clubs
madhyashalagal
the liquor shops
ayogyamayi jeevikunava
and leading an unworthy life
adhe angane ullavarodum kootayma paadilla
we cannot really have fellowship with such people
ennu paranjal avishwasigalodu namukku oru bendhavum paadilla ennalla inde artham
that doesn't mean that we cannot have fellowship with or any relationship with outside world
adhe logathil nammalude joli innavarokke avishwasigalayirikkum
perhaps people who work along with us they may be unbelievers
adhu pole thanne matte moshamayi jeevikkunnavarayirikkum
perhaps people who are working with us may be leading a very bad life
ennal nam avarumayi oru distance keep cheyendathayittund
but there is a need that we need to maintain a distance from them
2 Corinthians 6th adhyayam vaikumbol
if you read 2 Corinthians chapter 6
adhile 14 mudal 16 varana vaakyangal vaikumbol
verses 14 to 16
adu ningala sradhayil konduvaan njan aagrahikkunnu
I just want you to turn to that passage 1 Corinthians or 2 Corinthians
2 Corinthians chapter 6
2 Corinthians chapter 6
2 Corinthians chapter 6 adine 14 mudal 16 vare ulla vakyangal
verses 14 to 16 do not be unequally yoked together with unbelievers for what fellowship has righteousness with lawlessness and what communion has light with darkness and what accord has Christ with Belial or what part has a believer with an unbeliever And what agreement has the temple of God with idols? For you are the temple of the living God.
ഇവിടെ ഇണയെ അല്ലാപണ കൂടരുതെന്ന് എഴുതിയിട്ടുണ്ട്
here it is written do not be unequally yoked with unbelievers
വിവാഹത്തോടുള്ള ബന്ധത്തിലാണ് അത് പറയുന്നത്
it is written in connection with the marriage
വിവാഹം മാത്രമല്ല ബിസിനസ്സിൽ പോലും അവിശ്വാസികളുമായി പങ്കാളികളാകരുതെന്നാണ് അനേക വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്
but many bible teachers they are of the opinion or belief that not only in marriage but even in business relationship it is hard for a believer to be a part of an unbeliever
കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ വിഷയം കുറിച്ച് സംസാരിച്ച കൂട്ടത്തിൽ
and the last week when we were talking about this
ഒരു കത്തോലിക്ക യുവാവ് നമ്മുടെ സഭയിലുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാനായിട്ട് തീരുമാനിച്ചു
and person from a catholic background decided to marry a sister in our assembly in another assembly
aa cherupakaran claim cheynathu avan oru vishwasi aanennaanu
and that young man who is a catholic he claims that he is a believer
avan enganeyanu believer aayirikkan kazhiyunnathu
how can he believer and continue in a catholic church
avan catholic pallil thodarumbol
when he continues as a member of a catholic church
avan maadavinodu prarthikkum
he has to pray to mother mary
adu mathramalla avan vigrahangalude munpil poi tholu
now he has to stand before the idols
adu mathramalla kumbhasaram nadathum
he has to confess before the priest
ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് തുടരാൻ കഴിയുന്നത്?
ബൈ ഡൂയിങ് ഓൾ ദീസ് തിങ്സ് ഹൗ എ സേവ്ഡ് പേഴ്സൺ കാൻ ബി എ പാർട്ട് ഓഫ് എ കാത്തലിക് ചർച്ച്.
അവനൊരു രക്ഷിക്കപ്പെട്ട ആളാണ് നമുക്ക് പറയാനായിട്ട് കഴിയുമോ?
ഇസ് ഇറ്റ് പോസിബിൾ ഫോർ അസ് ടു സേ വെൻ ഹി സേസ് ദാറ്റ് ഹി ഈസ് സേവ്ഡ്?
ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി അവൻ രക്ഷിക്കപ്പെട്ടവനാണെന്നാണ് പറയുന്നത്.
സോ വി കാൻ നാച്ചുറലി കൺക്ലൂഡ് ദാറ്റ് ഇൻ ഓർഡർ ടു മാരി ദിസ് ഗേൾ ഇൻ ദ അസംബ്ലി ഹി സേസ് ദാറ്റ് ഹി ഈസ് സേവ്ഡ്.
ഇത് വളരെ അപകടകരമായ കാര്യമാണ്.
ആൻഡ് ദിസ് ഈസ് എ വെരി ഡേഞ്ചറസ് തിങ്.
അത് നോക്കുക, ഇണയല്ല പിണ കൂടരുത്.
You do not be unequally yoked with unbelievers.
വിശ്വാസി അവിശ്വാസിയെ വിവാഹം ചെയ്യാൻ പാടില്ല.
A believer should not marry an unbeliever.
ഞാൻ എന്റെ ഇന്റർപ്രിട്ടേഷൻ ഇങ്ങനെയാണ്.
And in my interpretation, I interpret it this way.
നിങ്ങൾക്കാർക്കും ഒരു ഡെഡ് ബോഡിയെ കല്യാണം കഴിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ?
Are you willing to marry a dead body?
കാരണം അവിശ്വാസി ആത്മീയമായി മരിച്ചയാളാണ്.
ഇഫ് യു തിങ്ക് ഇൻ ദാറ്റ് വേ, ആൻ അൺബിലീവർ ഈസ് സ്പിരിച്വലി ഡെഡ്.
ആ സ്പിരിച്വലി ഡെഡ് ആയ ആളിനെ വിവാഹം കഴിക്കുവാൻ ഒരാൾ കഴിയുമോ?
And is it possible for a spiritually alive person marry a spiritually dead person?
ഞാൻ ആ ഭാഗം അങ്ങനെ നിങ്ങളുടെ ചിന്തയ്ക്കായി വിടുന്നു.
I just want to leave it for your thought.
ഇണ അല്ലാപ്പണ കൂടരുത്.
We should not be unequally yoked with unbelievers.
നോക്കൂ, ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, വിശ്വാസിക്കും അവിശ്വാസിയുമായി എന്ത് ഓഹരി.
Here it is very clearly written, what fellowship has righteousness with lawlessness?
നോക്കുക, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്.
Think that I have a lot of friends.
എനിക്ക് ഒരുപാട് വിശ്വാസികളല്ലാത്ത ആൾക്കാരുമായി ബന്ധമുണ്ട്.
I have relationship with many people who are not believers.
എന്നാൽ അവരുമായി എപ്പോഴും ഒരു ഡിസ്റ്റൻസ് സൂക്ഷിക്കും.
But I always maintain a distance from them.
ഇങ്ങനെ പറയാറുണ്ട്.
We normally say this way.
A man is known by his company which he keeps.
A man is known by the company that he keeps.
ഞാൻ ആരുമായിട്ടാണ് എനിക്ക് കൂടുതൽ ബന്ധമുള്ളത്?
With whom I have close relationship.
ഞാൻ ഒരു അയോഗ്യമായി മദ്യപാനിയുമായി നടക്കുന്ന ആളിന്റെ തോളിൽ കൈയിട്ടാണ് ദിവസവും ജീവിക്കുന്നതെങ്കിൽ.
And if a man who is a drunkard and if I am always in the company of that man.
ആ നിശാ ക്ലബ്ബുകളിലൊക്കെ ദിവസവും പോകുന്ന ആ മനുഷ്യനുമായിട്ടാണ് ഞാൻ തോളിൽ കൈയിട്ട് ജീവിക്കുന്നതെങ്കിൽ.
If I am in close relationship with a man who leads a loose living.
ആ ആളുമായിട്ടാണ് എന്റെ കൂടുതൽ ബന്ധമെങ്കിൽ.
And if my relationship, I have a close acquaintance with that man.
നിങ്ങൾ എന്നെ കുറിച്ച് എന്താ ചിന്തിക്കുന്നത്?
What do you think about me?
ആ മനുഷ്യന്റെ സ്വഭാവവുമായിട്ട് ഞാൻ ചേർന്നു പോകുന്നു എന്നാണ് എന്റെ അർത്ഥം.
That means that I am relating myself with that man's lifestyle.
അവരെ വെറുക്കാനല്ല പറയുന്നത് ദൈവവചനം.
The Lord is not asking us to hate them.
അവരിൽ നിന്ന് എന്നേക്കുമായി അകന്നു ജീവിക്കുവാനല്ല നമ്മളോട് പറയുന്നത്.
The Lord is not asking us to separate ourselves eternally or forever from them.
എന്നാൽ നാം ഒരു അകലം അവരിൽ നിന്ന് സൂക്ഷിച്ചേ മതിയാവുകയുള്ളൂ.
But it is essential that we maintain some distance from them.
ഇനി ഇതിന്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് ഞാൻ വരുന്നു.
And the second aspect of our fellowship.
കർത്താവിനെ കൊടുക്കുന്നതിനെ കുറിച്ചാണ്.
That is what we give to the Lord.
നമ്മുടെയൊക്കെ ഹൃദയം ഏത് ഭാഗത്തായിരിക്കുന്നു? ഇടതാണോ വലതാണോ?
And where is our heart situated in our body, on the left side or on the right side?
It is on the left. എന്റെ പോക്കറ്റ് എവിടാണ് നോക്കി?
And just imagine where my pocket is.
The left side.
Shirt pocket is on the left side.
ഈ തയ്യൽക്കാരൻ ഭയങ്കര സൂത്രശാലിയാണ്.
And this tailor who stitched my shirt, he is a clever man.
അദ്ദേഹം ഇടത് വശത്തേക്ക് വെച്ചിരിക്കുന്നു.
He maintained that pocket, fixed the pocket on the left side.
Bible പറയുന്നത്.
And the Bible says.
നിന്റെ ധനം ഇരിക്കുന്നിടത്തിന്റെ ഹൃദയം ഇരിക്കുന്നാണ്.
He says that where your treasure is, there your heart also will be.
അപ്പോൾ എന്റെ പോക്കറ്റിലാണ് കാശ്.
So the money I normally keep in my pocket
which,
and that is very close to my heart.
നമുക്ക് കർത്താവിനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ,
so just imagine that when we say that we give to the Lord,
എങ്ങനെയാണ് നമ്മൾ അതിനെ കാണുന്നത്?
How do we see that?
ലോകത്തിലെ എല്ലാ സഭകളിലേക്കാളും വേർപെട്ട ദൈവമക്കളാണ് ഏറ്റവും കൂടുതൽ കർത്താവിന് കൊടുക്കുന്നത്.
If you just look into various denominations, it is assembly people, I can say that they contribute a lot for God's work.
അതിൽ നമ്മൾ അഭിമാനിക്കുന്നവരാണ്.
And we take pride in that.
പഴയ നിയമ പ്രമാണം അനുസരിച്ച്,
according to the Old Testament law,
നമ്മൾ 10 of 1 കൊടുക്കണം.
We need to give 1/10 of what we have.
അതായത് $1,000 എനിക്ക് കിട്ടിയാൽ,
that means that if I get $1,000,
$100 ഞാൻ ദൈവത്തിന് കൊടുക്കണം.
$100 I separate for the Lord.
അത് എൻ്റെ വകയല്ല.
That is not mine.
ദൈവത്തിൻ്റെ വകയാണ്.
That belongs to the Lord.
അത് ഞാൻ കൊടുക്കാതിരുന്നാൽ,
if I don't give that,
ഞാൻ ദൈവത്തിൻ്റെ ഇത് മോഷ്ടിക്കുന്നു.
And I am actually stealing from the Lord.
ഞാൻ കൊടുത്താൽ,
if I give,
എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല.
I am not going to get any special reward.
കാരണം അത് ദൈവത്തിൻ്റെതായിരുന്നു.
Because that belongs to the Lord.
അത് ഞാൻ ദൈവത്തിന് തിരിച്ചു കൊടുത്തു.
And that I gave back to the Lord.
എന്നാൽ ഞാൻ അവകാശപ്പെടുന്നുണ്ട് ഒരു $900 എൻ്റെ കയ്യിലുണ്ട്.
And I still claim that from that $1,000, $900 is in my hand. And we can claim that I worked hard and made that money. Only if we give from that, then we can say that we gave it from our side. All our brothers give tithes. And I thank the Lord for that. And when we go there is nothing special we are going to get. There is nothing special we are going to get. Brother Tosin wrote this way. And the Lord is not going to ask you how much you gave. How much you could have given. And maybe that is what the Lord is going to ask us. I have heard a story like this. You just take it only as a story. And three different men from different countries, they were talking about giving to the Lord. One is from India. One is from Australia. And I'm not talking about a man from America.
He is from UK. We can say UK.
The third man is from the United Kingdom. So they were only talking about giving to the Lord. And the three of them asked the two of them asked the Australian man, how do you give to the Lord? And he said that we draw a small circle, and I stand in the circle, and all the money that I have in my hand I will throw up. And what falls in the circle I give to the Lord. All that falls outside the circle I take it. So the UK man said, he said that we draw not a small circle, but we draw a very big circle. And we stand in the midst of that. All the money that we have in our hand, we throw upward. And all that falls in the circle that we take, and what goes outside the circle that we give to the Lord. So the third man, the Indian man said, he said this way, we don't draw any circle. All the money that we have in our hand, we throw upward. All that falls down that we take, and whatever the Lord needs, he will take it from the air. And many a times we think that way. So our attitude and our approach should be different in the aspect of giving. Just imagine that when we are born in this world, what was our weight? How many pounds? Maybe 6 pounds or 10 pounds. Now how many pounds we gained? Now maybe 150, 200. And we gain strength. After we came into this world, we got parents. We got brothers and sisters. We got health. We got education. We got wives. We got children. We got good house. We got good cars. So many things we got. And when we depart from this world, all that we received, we will just entrust in this world and we leave. Nothing we can carry with us. All that we received in this world, we have to return to this world. Only in that way we can leave this world. If you give to the Lord, and you are the richest man in this world. That is what the Lord desires of us. The Lord may give us money. For what purpose? And we need to examine how we utilize that. The Lord may not give us money. And he may want to know what will be our attitude in such situations. 20 years I worked in the Middle East. I could have easily got $100,000 in commission.
One month. എത്ര വർഷം ഞാൻ ആ കസേരയിൽ ഇരുന്നു.
And I sat in that chair for 8.5 years.
എന്റെ കൈ 100% ശുദ്ധമാണ്.
And my hand is 100% clean.
നമ്മുടെ വിശ്വാസികൾ പോലും പറഞ്ഞിട്ടുണ്ട് കമ്മീഷൻ വാങ്ങിക്കുന്നത് ശരിയാണെന്ന്.
And even my brothers and sisters told me there is no harm in taking commissions.
എന്നാൽ ന്യായാസനത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കുവാൻ എനിക്ക് കഴിയയില്ല സഹോദരന്മാരെ.
But I cannot take bribe and stand in the presence of the Lord.
For each cent
that we make, we have to give an account.
അതുകൊണ്ട് നാം വളരെ കരുതലുള്ളവരായിരിക്കണം.
Therefore we should be careful.
നമ്മുടെ ക്രിസ്തീയ കൂട്ടായ്മ എങ്ങനെയായിരിക്കണം?
How should be our Christian fellowship?
അത് നാം കേട്ട ദൈവവചനത്തിന് മുൻപാകെ നമ്മെ പരിശോധിക്കുക.
Let us examine ourselves in the on the basis of the word that we heard.
ഈ ക്രിസ്തീയ കൂട്ടായ്മയുടെ ഫലങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല.
And I don't have time to go into the details of the results or the fruits of the Christian fellowship.
അടുത്തത് കർത്തൃമേശയാണ്.
And the third thing that we see in Acts 2:41 is the Lord's Supper.
അതിനെ കുറിച്ചുള്ള ക്ലാസ് എടുത്തിട്ടുണ്ടെന്ന് ഞാൻ എനിക്ക് കേൾക്കാനിടയായി.
I heard that we have taken some classes here.
അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല.
Therefore I'm not going into that subject.
എന്നാൽ ഒരു കാര്യം നാം ഓർക്കണം.
But one thing we should remember.
ഈ കർത്തൃമേശ എന്ന് പറയുന്നത് ആരാധനയല്ല.
This Lord's Supper is not worship.
എന്നാൽ അത് നമ്മെ ആരാധിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്.
But what is there on the Lord's Supper prompts us to worship, leads us to worship.
മേശയുടെ മേലിൽ ഇരിക്കുന്ന അപ്പവും പാനപാത്രവും കാണുമ്പോൾ,
when we see the bread and the wine on the table,
എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശു കർത്താവിന്റെ ശരീരത്തെയാണ് എന്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത്.
And it brings to our remembrance the Lord Jesus who was crushed and bruised for us, for me.
ഈ പാനപാത്രം കാണുമ്പോൾ,
when I see this cup,
കാൽവറിയുടെ ചുവട്ടിൽ ഒഴുകി വീണ രക്തത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്.
And it reminds me the blood that was shed on the cross of Calvary.
കേരളത്തിലെ ജയിലുകളിൽ അടഞ്ഞുചെല്ലുമ്പോൾ,
when I go for jail ministry in our country,
അവിടെ ഇരിക്കുന്നവരൊന്നും ദൈവത്തെ അറിയാവുന്നവരോ കേട്ടിട്ടുള്ളവരോ അല്ല.
And the people who come and sit there to listen to us, they never heard the word of God.
ഞാൻ അവരോട് കഥ പറയാറുണ്ട്.
I used to tell them a story.
ഒരു ഗ്രാമത്തിൽ നടന്ന ഒരു കഥയാണ്.
And it is a thing that happened in a village.
ഒരിക്കൽ ഒരു സ്ത്രീ ഗ്രാമ ഈ വില്ലേജ് ഹെഡിന്റെ അടുത്തേക്ക് വന്നു.
One woman came to the village head.
എന്നിട്ട് പരാതി പറഞ്ഞു.
And she gave a complaint.
എന്റെ കോഴി ആരോ മോഷ്ടിച്ചുന്നു.
And she said that somebody stole my hen.
അവർക്ക് അതായിരുന്നു അവരുടെ വരുമാന മാർഗം.
That was their main income, what she gets from the hen, the eggs that she get from hen.
ആ ഗ്രാമത്തലവൻ വില്ലേജ് ഹെഡ് കോപിച്ചു.
And the village officer was very angry.
അദ്ദേഹം പറഞ്ഞു ആ മോഷ്ടിച്ചാളിനെ പിടിച്ച് ഞാൻ 5 അടി കൊടുക്കും എന്ന് പറഞ്ഞു.
And he said that I will try to get him and I will beat him up.
അവരെ പറഞ്ഞു വിട്ടു.
And he sent that woman away.
രണ്ട് ദിവസം കഴിഞ്ഞ് വേറെ സ്ത്രീ വന്നു.
After 2 days another woman came with the same type of complaint.
അതെ അവർക്ക് അപ്പോൾ അടിയുടെ എണ്ണം 5-10 ആക്കി.
So increase the number of lashes from 5 to 10.
അങ്ങനെ ദിവസം കഴിയുന്ന ഒരു പരാതികൾ കൂടി.
As days went by the complaints also increased.
അങ്ങനെ 100 അടി വരെ അടിക്കുന്ന അത്രയും വരെ ആയി.
So many complaints came, so he increased the number of lashes with every complaint and the number of lashes reached to 100.
അവസാനം ആ കോഴിയെ മോഷ്ടിച്ച ആളിനെ പിടിച്ചു.
Finally they caught hold of the person who stole the hen.
ആരാണെന്ന് അറിയാമോ?
You know who that was?
ആ വില്ലേജ് ഹെഡിന്റെ അമ്മയായിരുന്നു.
That was the mother of that village officer.
A village head. അപ്പോൾ അദ്ദേഹം ഗ്രാമത്തിലെ ആളുകളെല്ലാം വിളിച്ചു കൂട്ടി.
So he called all the people from the village.
എന്നിട്ട് ഒരു പോൾ കുഴിച്ചു നിർത്തി.
And he put a pole there.
എന്നിട്ട് അമ്മയെ പിടിച്ചോടെ കെട്ടുവാനായിട്ട് ആവശ്യപ്പെട്ടു.
And he ordered that his mother should be bound to that pole.
ഒരു വലിയ ഒരു വടി ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ കൊടുത്തു.
And a big stick was given to a man.
എന്നിട്ട് അവൻ പറഞ്ഞു എന്റെ അമ്മയാണെങ്കിൽ എന്റെ അമ്മ തെറ്റ് ചെയ്തു, അതുകൊണ്ട് എന്റെ അമ്മയെ 100 അടി അടിക്കണം.
He said that this is my mother but justice demands 100 lashes to for her.
ഒരു ദാക്ഷിണ്യവും കാണിക്കരുത്.
And don't show any mercy.
അവളെ അടിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു.
So he demanded that man to beat her.
ഈ ചെറുപ്പക്കാരൻ പോയി.
And this man went.
ആ വടി ആ സ്ത്രീയുടെ നേരെ ഓങ്ങുമ്പോൾ.
And when before he even started beating that woman,
ആ ഗ്രാമത്തലവൻ ഓടി പോയി അമ്മയെ കെട്ടി അങ്ങ് പിടിച്ചു.
And this village had ran and embraced his mother.
ആർക്കാണ് അടി കൊണ്ടത്?
So who received the lashes?
Village head.
The village head got the lashes.
അദ്ദേഹമാണ് കുറ്റം ചെയ്തത്?
And did he do anything wrong?
അല്ല.
He didn't do anything wrong.
അമ്മ.
His mother did that.
ഇതാണ് കാൽവറിയിൽ നടന്നത്.
And this is what happened on the cross of Calvary.
എനിക്ക് പകരമായി.
Instead of me.
എന്റെ പാപത്തിന്റെ പകരമായി.
On account of my sins.
കാൽവറിയിൽ യേശുക്രിസ്തു തകർക്കപ്പെട്ടു.
on the cross of Calvary the Lord Jesus was crushed.
ഇതാണ് ഇന്ന് രാവിലെ നാം ഓർത്തത്.
And that is what we remembered this morning here.
പലപ്പോഴും ആരാധനാ യോഗങ്ങളിൽ ഇത് ഓർക്കുമ്പോൾ ഹൃദയം വിങ്ങി പോകാറുണ്ട്.
And many times when we come we do not even think of that.
അതേ നാം ആ സന്ദർഭത്തിൽ ദൈവസന്നിധിയിൽ വീഴുകയാണ്.
Only when we think of that we can fall in the presence of the Lord.
ദൈവത്തിനു സ്തോത്രം പറയുകയാണ്.
Only that time the praises will come out of our hearts.
അതേ സ്തോത്രയാഗം അർപ്പിക്കുകയാണ്.
Only at that time the praises of thanksgiving and sacrifice will come out of from hearts and mouths.
ഇതാണ് ആരാധന.
And that is worship.
അവരുടെ കർത്തൃമേശ ഒരിക്കലും ആരാധനയല്ല.
Therefore the just participating in the Lord's supper is not worship. We should not think that we worshiped.
നിങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് in remembrance of me.
It is written here that in remembrance of me.
എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവി.
What we are doing is in remembrance of the Lord.
ആ ഓർമ്മ നമ്മെ എത്തിക്കുന്നത്.
And that remembrance should take us
കാൽവറിയിലാണ്
to the cross of Calvary.
അതിനു മുമ്പിൽ നാം വീഴും.
And before that we should fall.
പഴയ നിയമത്തെ നാം പരിശോധിച്ചാൽ.
And if you look at the Old Testament.
അവർ യാഗമായിരുന്നു അവരുടെ ആരാധന.
And what was their sacrifice? They bring some lambs or bulls and goats.
Abraham തന്റെ മകനായ ഇസഹാക്കിനെ കൊണ്ട് മോറിയാമലയിലേക്ക് പോകുന്നു.
We see that in the book of Genesis Abraham took his son Isaac and went into Mount Moriah.
അവിടെ താൻ തന്റെ ഭൃത്യന്മാരോട് പറയുന്നത്.
And this is what he tells to his servants.
നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ.
You stay here with the donkey.
ഞാൻ മകനോട് ഒന്നിച്ച് അവിടെ പോയി ആരാധന കഴിച്ച് മടങ്ങി വരാം.
He says that I will go with the lad and worship and come back.
അവിടെ എന്തായിരുന്നു ചെയ്തത്?
What did he do there?
അവിടെ യാഗമാണ് കഴിച്ചത്.
He offered a sacrifice.
യാഗമായിരുന്നു അവരുടെ ആരാധന.
And that sacrifice was their worship.
എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ,
but when we come to New Testament,
സ്തോത്ര യാഗമാണ് നാം അർപ്പിക്കുന്നത്.
We offer the sacrifice of praise.
അതാണ് നാം ചെയ്യുന്നത്.
That is what we do.
നോക്കുക മോറിയാമലയിൽ നടന്നത്.
Just see what happened on the Mount of Moriah.
നൂറ്റാണ്ടുകൾക്ക് ശേഷം നടക്കുവാൻ പോകുന്ന വലിയ യാഗത്തെ ഓർമ്മിപ്പിക്കുന്നതായി.
And that was a reminder of the great sacrifice that is going to take place many years later.
ഒരു കാര്യം ഇവിടെ പറഞ്ഞു ഞാൻ ആ ഭാഗം വിടട്ടെ.
And just want to tell one more thing and close that part.
ഇതിൽ വന്ന് സംബന്ധി കൈ ഇതിനു വേണ്ടി കൈ നീട്ടുന്നത് വളരെ ഭയത്തോടെ ആയിരിക്കണം.
And we should with reverence we should come and take part from the Lord's table.
വേദപുസ്തകത്തിൽ കുല ചെയ്താൽ എന്താണ് ശിക്ഷ എന്ന് പറഞ്ഞിട്ടില്ല.
And in the word of God it is not written that if we murder someone what is the punishment.
വിചാരം ചെയ്താൽ എന്ത് ശിക്ഷയാണ് ദൈവം തരാൻ പോകുന്നു പറഞ്ഞിട്ടില്ല.
It is not written what punishment we are going to get if we commit adultery.
ഇവിടെ എഴുതിയിരിക്കുന്ന അയോഗ്യമായി അപ്പം തിന്നാൽ.
Here it is written that if you participate unworthily.
അയോഗ്യമായി പാനപാത്രം കുടിച്ചാൽ.
If you participate unworthily.
അതുമാത്രം ചിലർ നിദ്ര കൊള്ളുന്നു ചിലരെ ഭൂമിയിൽ നിന്ന് ദൈവം മാറ്റി.
Some are asleep.
ചിലരെ രോഗികളായി തീർന്നു.
And some are weak.
മരിച്ചവരെല്ലാവരും അയോഗ്യമായി അപ്പം തിന്നതുകൊണ്ടല്ല മരിച്ചത്.
That doesn't mean that all those who died because they participated unworthily.
എന്നാൽ ചിലരെങ്കിലും മരണകാരണം അയോഗ്യമായി അപ്പം തിന്നതുകൊണ്ട്.
But maybe some maybe because of that reason.
ഈ ലോകത്തിൽ രോഗികളായ വിശ്വാസികൾ തിന്നതെല്ലാം അയോഗ്യമായി പാനപാത്രത്തിൽ നിന്ന് കുടിച്ചതുകൊണ്ടല്ല.
All the people who died are not because they participated unworthily in the cup.
ചിലരെങ്കിലും രോഗികളായി തീർന്നത്
maybe some became sick
ഇതുകൊണ്ടായിരിക്കും.
Maybe on the basis of this words it may be due to that.
നാം വളരെ ഭയത്തോട് കൂടി വേണം നാം ദൈവസന്നിധിയിലേക്ക് വരുവാൻ.
So the point is we need to examine ourselves.
ഒരാഴ്ചയുടെ ജീവിതത്തെ പരിശോധിച്ചിട്ട് വേണം ദൈവസന്നിധിയിലേക്ക് വരുവാൻ.
We need to examine our life before we come to the Lord.
അത് അതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് വേണം ദൈവസന്നിധിയിലേക്ക് വരുവാൻ.
And we should find a solution for that.
ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിച്ചതിനു ശേഷമേ ദൈവസന്നിധിയിലേക്ക് വരാം.
We should get reconciled and then come to the Lord's table.
ഞാൻ അത്രയും പറഞ്ഞു നിർത്തി എന്റെ സമയം അവസാനിക്കുകയാണ്.
And my time is over so I'm just stopping there.
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു.
And one of the most important things also I just want to mention.
അതാണ് അഞ്ചാമത്തെ കാര്യം.
And that is the fifth thing.
സുവിശേഷം അറിയിക്കുക.
That is to preach the gospel.
ഈ സഭയെ ദൈവത്തെ സൂക്ഷിക്കുന്നത് സുവിശേഷം അറിയിക്കുവാനാണ്.
And the main purpose why the Lord has kept this church here is to preach the gospel.
ഈ സ്ഥലത്തെ നിങ്ങൾ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ.
And if we do not preach the gospel in this place.
വേറെ ആരുടെ ഇല്ല അതിന്.
And there is no one else in this place.
ദൈവം ഈ സഭയാണ് അതിന് ഇവിടെ വെച്ചിരിക്കുന്നത്.
And the Lord has kept this church for that purpose.
നിങ്ങൾ അത് ചെയ്തേ മതിയാവുകയുള്ളൂ.
And you have to do that.
ദൈവത്തിന് മറ്റൊരു ഓപ്ഷൻ ഇല്ല.
And the Lord has no other option.
നിങ്ങൾ അത് ചെയ്യുമോ?
Will you do that?
സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞ വലിയ പ്രസംഗമായിരിക്കണമെന്നില്ല.
And when we say preach the share the gospel that is not through only through great messages.
നിങ്ങളുടെ അയൽക്കാരോട് നിങ്ങൾ സുവിശേഷം പറയാറുണ്ടോ?
വാട്ട് വി ഷെയർ വിത്ത് അവർ നെയ്ബേഴ്സ് വി കൻ ഷെയർ ദ ഗോസ്പൽ.
ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടെന്ന് എനിക്കറിയാം.
ഐ നോ ദാറ്റ് യു ഹാവ് ലോട്ട് ഓഫ് ലിമിറ്റേഷൻസ് ഹിയർ.
ഇതിൽ ഒരു കാര്യം ഞാൻ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞില്ല, അത് ഇതിന് ശേഷം പറയാൻ വേണ്ടി വെച്ചതാണ്.
ഐ ഹാവ് നോട്ട് മെൻഷൻ അബൌട്ട് പ്രെയർ ദാറ്റ് ഇസ് കമ്മിങ് ഇൻ ആക്ട്സ് 2:42.
അതായത് സുവിശേഷം അറിയിക്കാൻ ഞാൻ ഇവിടെ വന്നപ്പോ സാധാരണ ആളുകളൊക്കെ വീടുകളിൽ പോകുന്ന ഫോൺ ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുത്താണ് പോകുന്നത്.
And normally when we go and visit somebody, we take an appointment and go.
ഞങ്ങൾ അറ്റ്ലാന്റയിൽ വന്നപ്പോൾ വീട്ടിൽ വന്ന ഒരാൾ നോക്ക് ചെയ്തു.
And when we came to Atlanta, somebody came to the door and knocked.
ഞാൻ ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു.
And I asked him, why are you here?
അവർ യഹോവ വിറ്റ്നസ് ആണ്.
He said that we are Jehovah's Witnesses.
അവർ അപ്പോയിന്റ്മെന്റ് ഒന്നും ഇല്ല.
They have no appointment.
അവർ വന്ന് ട്രാക്ക് തരുന്നു.
They come to the house, they give the tract.
അവർക്ക് ഒരു മടിയും കൂടാതെ അവരുടെ ഈ യഹോവ വിറ്റ്നസ് പ്രവർത്തിക്കുകയാണ്.
And in this country, without any hesitation, they go and visit anyone.
ഞാൻ ഈ അടുത്ത സമയത്ത് വായിച്ചത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് യഹോവ സാക്ഷികളാണ്.
And recently I read that Jehovah's Witnesses are growing largely in number in the world.
സുവിശേഷത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്?
What is our attitude towards sharing the gospel?
നമ്മോട് കൂടെ ജോലി ചെയ്യുന്നവരോട് നാം സുവിശേഷം പങ്കിടാറുണ്ടോ?
And do we share the gospel with people with whom we work?
നമ്മോട് കൂടെ പഠിക്കുന്നവരോട് നാം സുവിശേഷം പങ്കിടാറുണ്ടോ?
Do we share gospel with people with whom we study?
നാം ഇങ്ങനെ വായിക്കുന്നു, ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും, അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും.
And it's written in the book of Ezekiel that when the wicked dies in his sins, I will require his blood at your hand.
നിങ്ങളോട് കൂടെ സഹകരിച്ചവരുടെ എല്ലാവരുടെയും രക്തത്തിന് കണക്ക് കൊടുക്കുവാൻ നിങ്ങൾ ഒരു ദിവസം നിൽക്കേണ്ടി
വരും. All the people the Lord brought closer to you in your life and the Lord require an account of them from you.
ഒരുപക്ഷേ നമ്മൾ സുവിശേഷം പറയുമ്പോൾ അവർ നിരാകരിച്ചു എന്ന് വരാം.
Perhaps when we share the gospel with the people, they may refuse.
അവർ കളിയാക്കി എന്ന് വരാം.
They may ridicule us.
എന്റെ കൂടെ എന്റെ രണ്ടു വർഷം ജൂനിയറായി പഠിച്ച ഒരു ഒരു ചെറുപ്പക്കാരനോട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സുവിശേഷം പറഞ്ഞു. അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു, രണ്ടു വർഷമായേ ഉള്ളൂ.
Many years ago, I shared the gospel with a man who studied with me. That was many years ago.
അവൻ എന്നെ
I was saved only 2 years that time.
അവൻ എന്നെ പറയാവുന്ന മുഴുവൻ ചീത്തയും പറഞ്ഞു.
And he ridiculed me to the extent possible.
Adu mathralla bad word okke paranju.
And he used many bad words.
Adinu shesham njan avane kandilla.
And after that I never seen him.
Aneka varshangalukku shesham njan arinju avane doctor aayi theernu ennu.
I came to know that he became a doctor.
Njan avan jooli cheyyunna sthalathu oru radio message kodukkuvanayittu poi.
And I went to his place to give a radio message.
അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ടെലിഫോൺ നമ്പർ ഒക്കെ കണ്ടുപിടിച്ച് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു.
And so I somehow searched his telephone number and I called him.
ഞാൻ ഇന്നാരാണെന്ന് പറഞ്ഞപ്പോൾ
And when I told him I am so and so.
അവൻ ആദ്യം പറഞ്ഞു praise the lord എന്നാണ്.
And first thing what he said was praise the lord.
അനേക വർഷങ്ങൾക്ക് മുൻപ് നീ എന്നോട് പറഞ്ഞു സുവിശേഷം എന്നെ രക്ഷിച്ചു.
And he said that many years ago you shared the gospel that saved me. And my life now.
ഇപ്പോൾ എൻ്റെ ഒപിയിൽ വരുന്ന ഔട്ട്പേഷ്യന്റ് ആയിട്ട് വരുന്ന എല്ലാ രോഗികളോടും ഞാൻ സുവിശേഷം പറയുന്നുണ്ട്.
And he told me that all the people who come as outpatients in my OP, I share the gospel with them.
നോക്കൂ, അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞതാണ്.
Just imagine that I shared the gospel many years ago.
പക്ഷേ ആ സുവിശേഷം അനേക വർഷങ്ങൾക്ക് ശേഷം പ്രവർത്തിച്ചു.
Many years later that worked in his heart.
നോക്കൂ, നാം സുവിശേഷം അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്.
And it is our job to share the gospel.
ഇത് നാം ചെയ്തില്ലെങ്കിൽ
And if you do not do that,
ഇതിനു പകരം മറ്റൊരു വഴിയും ദൈവത്തിനില്ല.
And the Lord has no other way to spread that gospel.
ഈ സഭ ഒരുപാട് 100 വർഷം നിൽക്കണമെന്ന് കർത്താവിന് ഉദ്ദേശമില്ല.
And it may not be the Lord's desire this church should be in this place for 100 years.
നിങ്ങൾ ഇവിടെ ഈ വിളക്ക് കത്തിച്ചിട്ടുണ്ട്.
See there are lights in this house in this hall auditorium.
ഈ ബൾബ് ഫ്യൂസ് ആയാൽ നിങ്ങൾ എന്തു ചെയ്യും?
If the bulb goes out, what do you do?
പ്രകാശം തരാതെ വന്നാൽ നിങ്ങൾ എന്തു ചെയ്യും?
If the bulb doesn't give light, what do you do to that bulb?
ആ ബൾബ് എടുത്തു മാറ്റും.
You just remove the bulb and throw away.
എന്നിട്ട് നിങ്ങൾ വേറെ ബൾബ് ഫിക്സ് ചെയ്യും.
And then you fix another bulb.
നമ്മെ ദൈവം വെളിച്ചം കൊടുക്കുവാനായിട്ട് വെച്ചിരിക്കുകയാണ്.
The Lord has kept us in this darkened place to shed light.
അത് നാം ചെയ്തില്ലെങ്കിൽ വെളിച്ചം കൊടുത്തില്ലെങ്കിൽ
If you do not shed light,
മാറ്റി എന്ന് വന്നേക്കാം.
And the Lord perhaps may remove us from that place.
ദൈവത്തിന് ആരെയും ഉപയോഗിക്കാൻ പറ്റും.
God can use anyone.
പക്ഷേ ദൈവം ഇപ്പോൾ നിങ്ങളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു.
But today the Lord wants to use you.
ഈ സ്ഥലത്തെ ഈ സഭാകൂടിയിരുവ് 60 65 വർഷത്തിന് മുമ്പ് തുടങ്ങിയത്.
The Lord established this assembly testimony in this place 60 or 65 years ago.
ഈ പ്രദേശത്തെ മുഴുവനും അതേ സുവിശേഷത്തിന്റെ വെളിച്ചം നൽകാൻ വേണ്ടിയാണ്.
That is to spread the light of the gospel around us.
അതിൽ നാം പരാജയപ്പെട്ടു കൂടാ.
And we should not fail in that.
അത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്.
And that is one of the great responsibility that we have.
അതിനോട് ചേർന്ന് ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം.
And I didn't touch that topic of prayer in that. I just want to conclude this message with by saying that too.
അതെ, ഞാൻ പറഞ്ഞു നാം ദൈവവചനം ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും.
And I told you that when we meditate on the word of God, God will speak to us.
നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തോട് സംസാരിക്കും.
When we pray, we speak to God.
സുവിശേഷങ്ങളിൽ ഏതാണ്ട് 17 പ്രാവശ്യം കർത്താവ് പ്രാർത്ഥിച്ചതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്.
In the Gospels we read that the Lord Jesus prayed, we read about that approximately 17 times.
കർത്താവിന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ?
Was there any need for the Lord to pray?
അവൻ അത്യുന്നതനായ ദൈവമാണ്.
He is the Lord of heavens.
എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കർത്താവിന്റെ പല പ്രവൃത്തികളും.
And it makes me wonder many times.
കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന്റെ തലേരാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു.
ബിഫോർ ദ ലോർഡ് ജീസസ് ചോസ് ഹിസ് ഡിസൈപ്പിൾസ് ഹി പ്രേഡ് ദ ഹോൾ നൈറ്റ്.
കർത്താവ് ഒരു തിരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു.
ആൻഡ് ബിഫോർ ഹി ചോസ് ദ ഡിസൈപ്പിൾസ് ഹി പ്രേഡ്.
അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു.
Was there a need for that?
അനേക പ്രാവശ്യം ആണ് ഇല്ല. അതിന്റെ വിശദീകരണത്തേക്ക് പോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ വിടുകയാണ്.
I'm just leaving that because I cannot explain.
ഞാൻ നിങ്ങൾ ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ നടത്തേണ്ടി വരും.
And many a times we also need to do many choosing in our life.
നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം,
the marriage of our children,
അല്ലേ നമ്മുടെ വിവാഹം,
or our marriage,
നമ്മുടെ വിദ്യാഭ്യാസം,
or our education,
നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം,
or the education of our children,
അല്ലേ നാം ഒരു സാധനം വാങ്ങിക്കുന്നു,
or we are buying something,
നാം ഒരു വീട് വെക്കുന്നു,
or we are building a house.
എന്ത് ചെയ്താലും ദൈവത്തോട് ആദ്യം ചോദിക്കാറുണ്ടോ?
And do we really seek the will of the Lord before we do that?
നാം ഒരു തിരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ദൈവത്തോട് ആദ്യം ചോദിക്കുമോ?
And do we really ask the Lord before we do that particular thing in our life?
ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വമാണ് പ്രാർത്ഥന.
And a believer's most important responsibility is prayer.
നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്.
It is one of our greatest responsibilities that we should pray for our own children.
ഇങ്ങനെ പറയാറുണ്ട്.
It has been said this way.
Many tears of a child never lost.
Many tears will never be lost.
Many tears of a child never lost. ഒരുപാട് കണ്ണുനീരിന്റെ മക്കൾ നഷ്ടപ്പെടുകയില്ല.
Yeah, if you shed a lot of tears for your children, the children cannot be lost.
ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുപാട് കരഞ്ഞിട്ടുള്ള ആളാണ്.
And I have cried a lot for my children.
അവർ ഇന്നും ഞാൻ കരയുന്ന ആളാണ്.
And even today I cry for my children.
ഞാൻ മീറ്റിംഗുകൾക്കായി പോകുമ്പോൾ ആ യാത്രയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഞാൻ യാത്ര ചെയ്യാറുണ്ട് എൻ്റെ മക്കൾക്ക്.
And when I travel a lot for meetings, I cry a lot for my children.
അതുകൊണ്ട് ഇതുവരെ അവർ ദൈവവഴികളൊന്നും അകന്നു പോയിട്ടില്ല.
So far I could see that they were in the path of the ways of the Lord.
ഏറ്റവും കൂടുതൽ നാം കരയേണ്ടത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്.
And we should cry a lot for our own children.
നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്.
For our children.
അതുപോലെ തന്നെ നമ്മുടെ നമ്മോടൊന്ന് സഹകരിക്കുന്നവർക്ക് വേണ്ടി നാം കരഞ്ഞു പ്രാർത്ഥിക്കണം.
We should pray for our brothers and sisters in the assembly.
ഒരു ഇൻസിഡന്റ് ഞാൻ ഓർക്കുന്നു.
I remember one incident.
96ലാണ് ഞങ്ങൾ സുവിശേഷ വേലയ്ക്കായിട്ട് ഇന്ത്യയിലേക്ക് മടങ്ങുന്നത്.
In the year 1996 we separated ourselves for the work of the Lord and went back to India from the Middle East.
ആ സന്ദർഭത്തിൽ ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു.
There was a man who was living next door.
അദ്ദേഹം ഒരു കമ്പനിയുടെ ജനറൽ മാനേജറാണ്.
He is the general manager of a company.
അദ്ദേഹം ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു.
And we came to know each other.
അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളെ നമ്മുടെ സൺഡേ സ്കൂളിൽ അയച്ചു.
He sends his children for our Sunday school.
ആ സോഴ്സിൽ ഞാൻ അദ്ദേഹത്തിന്റെ വീട് വിസിറ്റ് ചെയ്യും.
And because of that connection I started going to his house.
അദ്ദേഹം വളരെ തിരക്കുള്ള ആളാണ്.
He is a very busy man.
ഞാൻ അദ്ദേഹത്തിന് ഒരു 5 മിനിറ്റ് ആണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ ചിലവഴിക്കുന്നത്.
I can spend only 5 minutes with him in his house.
5 മിനിറ്റുള്ളിൽ അദ്ദേഹത്തോട് സുവിശേഷം പറയും.
And within 5 minutes I had to share the gospel.
അദ്ദേഹത്തിന്റെ ഡ്രോയിംഗ് റൂമിലെ ഒരു ഭാഗം ഒരു മിനി ബാർ ആണ്.
And if you go to his house in his drawing room, one portion is set aside for a bar.
ലോകത്തിലെ ഏറ്റവും വില കൂടിയ മദ്യമൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം.
And if you go to his house you can see the most expensive wines kept on his bar there.
അദ്ദേഹം ഒരു chain smoker ആയിരുന്നു.
He was a chain smoker.
ഞങ്ങൾ മടങ്ങി പോരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു.
And when I was returning from there I went to his house.
Nelson ennaanu adeyathinte peru.
His name is Nelson.
Njan parnju Nelson njan ee stalam vittu pogiyana.
Nelson I am leaving this place.
Ini orikkalum nammal ee bhoomiyil kaanan saadhyathilla.
Perhaps we may not ever see in this world.
Ennal ende ore oru aagrahame ullu.
I have only one desire.
Namukku swargathil onnichu kaanana.
But we should be together in heaven.
അതെ എന്നോട് ഇങ്ങനെ പറഞ്ഞു.
And he told me this way.
ബേബി അങ്കിളുമായുള്ള സഹകരണത്തിൽ ഞാൻ എൻ്റെ സ്മോക്കിംഗ് ഉപേക്ഷിച്ചു.
Because of my acquaintance with you I left my smoking.
എന്നാൽ ഡ്രിങ്കിംഗ് ഉപേക്ഷിച്ചിട്ടില്ല.
But I am not in a position to leave my drinking habit.
യേശുക്രിസ്തുവായി അങ്ങനെ ബന്ധം എനിക്ക് ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു.
And I don't have a relationship with Jesus Christ.
ഞാൻ പറഞ്ഞു എന്നും നെൽസനെയും കുടുംബത്തെയും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുമെന്ന് പറഞ്ഞു.
And I told that every day I will remember you and your family in my prayers.
ഞങ്ങൾ മടങ്ങി വന്ന് അനേക നാളുകൾ രാവിലെയും വൈകിട്ടും നെൽസന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു.
And many days morning and evening I prayed for that person Nelson.
7 വർഷത്തിന് ശേഷം ഞങ്ങൾ വളരെ യാദൃശ്യമായി കണ്ടുമുട്ടി.
In a very unexpected way I met him after 7 years.
ആ സന്ദർഭത്തിൽ അദ്ദേഹം 1500 പേർ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയുടെ ജനറൽ മാനേജറാണ്.
And he was a general at that time he was a general manager of a company that has 1500 people.
അദ്ദേഹം എന്നെ കണ്ടപ്പോൾ ഓടി വന്ന് എന്നെ ഹഗ് ചെയ്തു.
And as soon as he saw me he ran towards me and hugged me.
എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു.
And then he told me this.
Baby uncle I am a new person.
And baby I am a new person.
I accepted Lord Christ as my personal savior.
I accepted the Lord.
എന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു.
And tears started coming out from my eyes.
അദ്ദേഹം അതേ അതേ കരഞ്ഞുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചു.
And with tears in his eyes he embraced me.
നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചാൽ,
and if we really cry and pray for others,
കർത്താവ് അവരെ രക്ഷിക്കും.
And the Lord will really save them.
അതിന് ദൈവത്തിന് ദൈവത്തിന്റെ സമയമുണ്ട്.
And the Lord has his own timing.
സുവിശേഷം പറയുകയും അവർക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്യുക.
Not only that we share the gospel but we need to continue to pray for them.
ഒരു കാര്യം ഞാൻ പറയട്ടെ.
Let me say one more thing.
നിങ്ങളുടെ ഭവനങ്ങളിലെ കുടുംബ പ്രാർത്ഥന എങ്ങനെയാണ്?
I just want to ask you a question. How is the family prayer in your house?
ഞാൻ രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വരുമ്പോൾ,
when I was saved and came forward,
എന്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്.
In my house there is family prayer.
ഞങ്ങളുടെ വീട്ടിൽ ഒരു ബുക്ക് ഉണ്ട്, പ്രാർത്ഥനയുടെ പുസ്തകം.
And because we are from denomination in our house there is a traditional book.
ആ ബുക്കിൽ സൺഡേ ഈവനിംഗ് സൺഡേ മോർണിംഗ് സൺഡേ ഈവനിംഗ്
and in that book traditional book it is written Sunday morning prayer Sunday evening prayer
adhole Monday morning Monday evening
what we need to pray on Monday and Monday morning and evening
bible vaichathinu shesham ee prarthana ella divasam same prarthanayana prarthikkunnu
and after reading the bible we have to go back to that book and read that day's prayer
nal ya rakshikappadathinu shesham
but after I was saved
yangada sabayilla elders inde oralude veedu njan sandarshikkumayirunnu
I used to go to one of the elders in our assembly
adhehathinte kudumba prarthana enne valare swadhinichirundu
and his family prayer influenced my life a lot.
അദ്ദേഹത്തിന് 5 മക്കളാണുള്ളത്.
He has 5 children.
വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് ഒന്നിച്ചിരിക്കും.
And they come together for prayer in the evening.
രണ്ട് പാട്ടുകൾ പാടും.
They will sing 2 songs.
എന്നിട്ട് ഒരു വേദഭാഗം വായിക്കും.
Then they will read a portion from the scripture.
ഏറ്റവും ഇളയ ആൾ മുതൽ മൂത്ത ആൾ വരെ കുറേശ്ശെയായിട്ട് വായിക്കും.
From the youngest to the oldest they read all that verses.
എന്നിട്ട് ആ പിതാവ് ഈ വായിച്ച ഭാഗത്തെക്കുറിച്ച് മക്കൾക്ക് പറഞ്ഞു കൊടുക്കും.
Then the father will explain some things from the verses they read.
അതിനുശേഷം ഏറ്റവും ഇളയ ആൾ പ്രാർത്ഥിക്കും.
And after that the youngest one will pray.
എന്നിട്ട് എല്ലാ 5 മക്കളും പ്രാർത്ഥിക്കും.
All the 5 children will pray.
എന്നിട്ട് ഭാര്യ പ്രാർത്ഥിക്കും.
Then the wife will pray.
എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കും.
Then he will pray.
ഒരു 1.5 മണിക്കൂർ എടുക്കും അവരുടെ കുടുംബ പ്രാർത്ഥന.
And their family prayer takes almost 1.5 hours.
ഞങ്ങളുടെ അസംബ്ലിയിലെ എൽഡേഴ്സിന്റെ മക്കളെക്കുറിച്ച് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
And there were many complaints about the children of the elders in our assembly.
എന്നാൽ ഈ സഹോദരന്റെ മക്കളെക്കുറിച്ച് ഒരു പരാതി ഇന്നുവരെയും ഉണ്ടായിട്ടില്ല.
We had never heard any complaints about this brother's children.
ഞങ്ങൾ കുടുംബ ജീവിതം ആരംഭിച്ചപ്പോൾ,
and when we started our family life,
ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു.
Our family prayer was like this.
ഞങ്ങൾ രണ്ട് മക്കളും രക്ഷിക്കപ്പെട്ടത് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലാണ്.
Our both children got saved in our family prayer.
നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ കരയണം.
And we need to pray for our children and cry for our children.
കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് സഹോദരിമാർ ഇരിപ്പുണ്ട്.
And we have small kids in our assembly.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് കരയണം.
And you parents you need to pray a lot for your children.
നിങ്ങൾ വിവാഹം കഴിഞ്ഞതിനു ശേഷം മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇന്ന് 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് അറിയാം.
And children knows what we are doing.
എല്ലാവർക്കും അറിയാം.
And they know everything.
അവർ പോകുന്ന ഈ ലോകം അത്രയും മ്ലേച്ഛമാണ്.
And the world they live in is a wicked world.
നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരയുക.
And you need to pray for your children and cry for your children.
നമുക്ക് ദൈവം മക്കളെ തന്നിരിക്കുന്നവരെ ദൈവ വഴികൾ നടത്തുവാനാണ്.
The Lord has given us children and we have a responsibility given that we should train them to walk in the ways of God.
അതെ, നമുക്ക് ആ ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കാം.
And let us fulfill that responsibility.
കർത്താവ് നമ്മെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് സഭയെയും വ്യക്തികളായും സൂക്ഷിച്ചിരിക്കുന്നത് 5 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്.
And for 5 things the Lord has established an assembly.
ഉപദേശം കേൾക്കുക,
teach the doctrine,
കൂട്ടായ്മ ആചരിക്കുക,
have fellowship,
അപ്പം നുറുക്കുക,
break bread,
പ്രാർത്ഥന കഴിക്കുക,
come together and pray,
സുവിശേഷം അറിയിക്കുക,
preach the gospel, share the gospel.
ഇതിൽ നാം പരാജയപ്പെട്ടു കൂടാ സഹോദരീ സഹോദരന്മാരെ.
And we should not fail in these 5 areas in our life.
ഈ പരാജയം വലിയ പരാജയമായി പോകും.
And if you fail that will be a big spiritual failure in our personal life and the family assembly life.
അങ്ങനെ ഒരിക്കലും നമുക്ക് സംഭവിക്കരുത്.
And should not happen like that.
വരും ദിവസങ്ങൾ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
May the Lord help us in that.
വളരെ താമസമിന കർത്താവിന് മുമ്പിൽ നാം നിൽക്കാൻ പോവുകയാണ്.
And in a very short period of time the Lord will come.
നമ്മുടെ ജീവിതത്തിന്റെ അക്കൗണ്ട് കൊടുക്കുവാൻ നാം നിൽക്കാൻ പോവുകയാണ്.
And we need to give an account of our life.
നമ്മുടെ ജീവിതം അവർ പരിശോധിക്കപ്പെടുവാനായി പോവുകയാണ്.
And our lives will be examined.
ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ?
And it is written that will your hands be strengthened on the day I require an account from you.
ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കും.
Will your hands be strengthened?
അവിടെ നാം എന്ത് എങ്ങനെയായിരിക്കും കർത്താവിനെ അഭിമുഖീകരിക്കുവാനായി
പോകുന്നത്? How do we face the Lord?
അവിടെ നമുക്ക് ശിക്ഷയില്ല.
We do not have a punishment there in the presence of the Lord.
എന്നാൽ നമ്മുടെ സകല പ്രവൃത്തികളെയും പരിശോധിക്കപ്പെടുവാൻ പോകുന്നു.
But all our works will be examined.
കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
May the Lord help us.
നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം.
Let us ask ourselves.
മറ്റാരുടെ നേരെയും വിരൽ ചൂണ്ടണ്ട.
We need not ask anybody else.
അതെ, നമുക്ക് നമ്മോട് ചോദിക്കാം.
We need to only ask ourselves.
ഞാൻ എവിടെയാണ് പരാജയപ്പെട്ടത് കർത്താവേ?
Where I failed in my life.
എൻ്റെ ആ പരാജയത്തിൽ നിന്ന് എനിക്ക് വിജയിക്കണം.
And I need to come out from it.
നിന്റെ വേല എനിക്ക് ചെയ്യണം.
And I want to do your work.
നിന്റെ കൽപ്പന എനിക്ക് അനുസരിക്കണം.
I want to follow your commandments.
അതിനുള്ള കൃപ എനിക്ക് തരണം കർത്താവേ.
Give me the grace for that, Lord.
നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
And if we pray to the Lord.
കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
The Lord will help us.
അവന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.
May his name be glorified. Shall we close in prayer? Father, we thank you for your blessings, your grace, your mercies. We thank you, Father, for bringing us together this Lord's Day. We thank you for our brothers and sisters and children. We thank you for all of them and all the work that they do and all the responsibilities that they share in this assembly. We pray that you may bless each one of them richly. We thank you, Father, for giving us the time to meditate upon your precious word. We pray that you may continue to help us, that we may be a source of blessing and comfort and encouragement for each one of us. We pray that your blessings may go with us as we depart from this place. Be with us till we meet again. We ask this prayer in the name of Jesus Christ our Lord. Amen.